നമസ്കാരം. ഇന്ത്യയിലെ കോവിഡ് കേസുകൾ ഭയാനകമായി ഉയരുന്നു. പ്രതിദിന രോഗബാധ 3.5 ലക്ഷത്തിലേക്ക് അടുക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇന്ത്യയിൽ 3,46,786 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചു. കോവിഡ് മഹാമാരി ആരംഭിച്ചതിനു ശേഷം ലോകത്ത് ഒരു രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും കൂടിയ പ്രതിദിന രോഗബാധയാണ് ഇത്. തുടർച്ചയായ 3-ാം ദിവസമാണ് രാജ്യത്തെ കോവിഡ് കേസുകൾ 3 ലക്ഷം പിന്നിടുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കോവിഡ് സ്ഥിതി രൂക്ഷമാകുന്നു. രോഗികളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചതോടെ ബംഗളൂരിൽ ആശുപത്രി കിടക്കുകളുടെ കുറവും ഓക്സിജൻ ക്ഷാമവും രൂക്ഷമാവുകയാണ്. തമിഴ്നാട്, പുതുച്ചേരി സംസ്ഥാനങ്ങളിലും ദിനം പ്രതി കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. തെലങ്കാനയിൽ ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിൽ വലിയ തോതിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടി വരികയാണ്. ആന്ധ്രയിൽ ഇന്നു മുതൽ രാത്രികാല കർഫ്യൂ നിലവിൽ വരും. കോവിഡ് 2-ാം തരംഗം രൂക്ഷമായതോടെ കേരളത്തിൽ ഏർപ്പെടുത്തിയ വാരാന്ത്യ ലോക്ഡൌണിൽ നിയന്ത്രണങ്ങൾ ശക്തം. അവശ്യ വസ്തുക്കളുടെ കടകൾ മാത്രമാണ് ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നത്. ഹോട്ടലുകളിൽ പാഴ്സൽ സർവീസിന് അനുമതിയുണ്ടെങ്കിലും പലതും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും നിരത്തുകളിലും പോലീസിന്റെ പരിശോധന തുടരുകയാണ്. KSRTC ദീർഘദൂര യാത്രകളും ഓർഡിനറി സർവീസുകളും ചുരുക്കം സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ യാത്രക്കാരുടെ എണ്ണം പൊതുവെ കുറവാണ്. ഓട്ടോ ടാക്സി സർവീസുകളും നിരത്തിലില്ല. അത്യാവശ്യ യാത്ര നടത്തുന്നവർ സ്വകാര്യ വാഹനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. മാസ്ക് ധരിക്കാത്തവരെയും കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവരെയും പോലീസ് ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പോലീസ് നിരീക്ഷണം ശക്തമാണ്. ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് ഇന്ന് സംസ്ഥാനത്താകെ നടപ്പാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തിന് കോവിഡ് വാക്സിൻ വാങ്ങാനായി 1,000 കോടി രൂപ കണ്ടെത്തേണ്ടി വരുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സംസ്ഥാന സർക്കാർ വാക്സിൻ വാങ്ങാൻ പണം മുടക്കിയാൽ മറ്റ് പല കാര്യങ്ങളും വെട്ടിക്കുറക്കേണ്ടി വരും. ജനങ്ങളുടെ സംഭാവന കൊണ്ട് വാക്സിൻ വാങ്ങാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് വ്യാപനം വർദ്ധിപ്പിക്കാനും കൂട്ടമരണങ്ങൾ ഉണ്ടാകാനും കാരണം കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷം എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ അദ്ദേഹം UDF പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് അനാവശ്യ പരിഭ്രാന്തികൾ പരത്തുന്നത് ഒഴിവാക്കണം. ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളും സർക്കാരും ശ്രദ്ധിക്കണം. ജനങ്ങളുടെ സഹകരണത്തോടെയാകണം പ്രതിരോധ നടപടികളെന്നും അദ്ദേഹം പറഞ്ഞു. ബടായി അടിക്കാനുള്ള അവസരമാകാതെ പ്രതിപക്ഷ അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പഞ്ചാബിൽ ഓക്സിജൻ ക്ഷാമം മൂലം 6 രോഗികൾ മരിച്ചു. അമൃത്സറിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയാണ് ദുരന്തമുണ്ടായത്. മരിച്ചവരിൽ 5 പേർ COVID-19 ബാധിച്ച് ചികിത്സയിലുള്ളവരായിരുന്നു. മറ്റൊരാൾ മറ്റു രോഗങ്ങളുമായാണ് അത്യാസന്ന നിലയിൽ കഴിഞ്ഞിരുന്നത്. അമൃത്സറിലെ നീൽകാന്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ് ഓക്സിജന്റെ ക്ഷാമം നിലനിൽക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്നാണ് ആശുപത്രി മാനേജ്മെന്റിന്റെ വിശദീകരണം. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം പ്രതിദിനം 5,600 ഉയരുമെന്ന് അമേരിക്കൻ ഏജൻസിയുടെ പഠനം. വാഷിംഗ്ടൺ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് മെട്രിക്സ് ആൻഡ് ഇവാലുവേഷൻ നടത്തിയ COVID-19 പ്രൊജക്ഷൻസ് എന്ന പഠനത്തിലാണ് ഈ കണ്ടെത്തലുള്ളത്. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ മാത്രം 3 ലക്ഷത്തോളം പേർ കോവിഡ് ബാധിച്ച് മരണപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ത്യ നടത്തുന്ന കോവിഡ് പ്രതിരോധ വാക്സിൻ യജ്ഞത്തിന് 2-ാം തരംഗത്തെ അതിജീവിക്കാൻ സാധിക്കുമെന്നും പഠനത്തിൽ പറയുന്നുണ്ട്. ജൂലൈ അവസാനത്തോടെ ആകെ മരണസംഖ്യ 6,65,000 ഉയരുമെന്നും April 15 പ്രസിദ്ധീകരിച്ച പഠനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ നീതി താഴ്വരയിൽ മഞ്ഞുമല തകർന്നുണ്ടായ ഹിമപാതത്തിൽ നിരവധി മരണം. 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ ക്യാമ്പിൽ ജോലി ചെയ്തിരുന്ന 384 പേരെ സൈന്യം രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടർന്നുവെങ്കിലും രാത്രി വൈകി കാലാവസ്ഥ മോശമായതിനാൽ നിർത്തിവച്ചിരുന്നു. ഇന്ന് രാവിലെ തിരച്ചിൽ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.